بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. سنهام نرنيا سهودر ماري سهودر ماري ربودغري، السلام عليكم ورحمة الله وبركاته. نام كاينجا كلاس مدل چرچا چيدو اندريكونا بيشيام ആദാബു ത്വആം ആണ്, ഭക്ഷണ മര്യാദകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നാം ചർച്ച പോരുന്നത്. ഭക്ഷണ മര്യാദകൾ പറയുമ്പോൾ അത് വിശാലമായ ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിലും വിശാലമായി പഠിക്കേണ്ട സംഗതികളാണ്. പക്ഷെ നമ്മുടെ സമയ പരിമിതി, അതുപോലെ തന്നെ പല തിരക്കുകളും പിടിച്ച ഈ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് സൗകര്യപ്പെട്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടുക എന്നാണ്. അപ്പോൾ ഈ ഭക്ഷണ മര്യാദ പറയുമ്പോൾ ശരിക്കും ഒരാഴ്ച എടുക്കേണ്ട ഒരാഴ്ച മുഴുവനും എടുക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മൾ അതിൽ അവയിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാന പോയിന്റുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആന് സുന്നത്തനുസരിച്ചുള്ള കാര്യപ്പെട്ട വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ അലൈക്കും അസ്സലാം ഭക്ഷണത്തിന് മുമ്പ്, ആഹാരത്തിന് മുമ്പ് കൈകൾ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞു. കൈകൾ കഴുകി വൃത്തിയാക്കിയതാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം കഴുകുന്നത് സുന്നത്തിൽ വന്നിട്ടില്ല, അഥവാ ആ വിഷയത്തിൽ സഹീഹായ ഹദീസ് വന്നിട്ടില്ല എന്ന്. മാത്രമല്ല വൃത്തിയുള്ള കൈ വീണ്ടും കഴുകുന്നത് അത് അഭികാമ്യമല്ല, കറാഹത്താണ് എന്ന് വരെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മാലിക്കിന്റെ വീക്ഷണം അപ്രകാരമാണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മര്യാദ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഹലാലൻ തയ്യിബൻ ആയ ഭക്ഷണമായിരിക്കണം. ഇത് അല്ലാഹു നിർദ്ദേശമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയുമാണ്. മാത്രമല്ല അതിന്റെ ഗൗരവം ഒരു ഹദീസിലൂടെ നാം പഠിച്ചു. അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസം വളർന്നു കഴിഞ്ഞാൽ അവനാണത്രേ നരകം കൂടുതൽ അർഹത, അവകാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ ചില മാംസങ്ങൾ, ആഹാരത്തെക്കുറിച്ച് നാം ചെറിയ രീതിയിൽ വിശദീകരിച്ചു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ പാലിക്കുകയും ചെയ്യുന്നതാണ് എങ്കിലും പഠിക്കാൻ വേണ്ടി പറഞ്ഞു, ബിസ്മി ചൊല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും ചൊല്ലലാണ് അഫ്ദൽ എന്ന് പറഞ്ഞു. ഇമാം നവവിന്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ അത് ആ വാദത്തിന് വ്യക്തമായ സഹീഹായ തെളിവില്ല എന്നും അതിന് മറുപടിയായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലലല്ല സുന്നത്ത്, മറിച്ച് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം ആരംഭിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം സ്ഥിരപ്പെട്ടത്. അതേപോലെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതും സുന്നത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട നിർദ്ദേശമാണ്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ എന്ന വിഷയം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്ക് നിന്നുകൊണ്ട് കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിലക്കിയതായ റിപ്പോർട്ടുകൾ സഹിഹായി വന്നിട്ടുണ്ട്. വലൈക്കും സലാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പ്രകാരം, അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു നിന്നുകൊണ്ട് വെള്ളം കുടിച്ചു, സംസം കുടിച്ചതായ റിപ്പോർട്ടുകളും നാം പഠിച്ചു. അപ്പോൾ ഈ വിലക്കും ഈ അനുവാദം നൽകുന്ന റിപ്പോർട്ടും തമ്മിൽ എങ്ങനെയാണ് ജമ ചെയ്യുക, സംയോജിപ്പിക്കുക? വിലക്കിയത് അത് ഹറാമാണ് എന്ന നിലക്കല്ല, മറിച്ച് അത് കറാഹത്ത് എന്ന നിലക്കും നല്ലത് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കലും കുടിക്കലുമാണ്. എന്നാൽ ഒരാൾ നിന്നുകൊണ്ട് ഒരു ആവശ്യം കാരണം നിന്നുകൊണ്ട് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ അവൻ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് കഴിഞ്ഞ ക്ലാസിന്റെ രത്ന ചുരുക്കം. വിഷയങ്ങൾ കൂടുതലുണ്ടായതുകൊണ്ട് നമ്മൾ പോയിന്റുകളായി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൂന്ന് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. പക്ഷെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മൂന്ന് വിരലുകളിൽ ഒതുങ്ങുന്ന ഭക്ഷണമായിരിക്കണം കഴിക്കുന്നത്. അഥവാ ഒരാൾ ഇപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഈ മൂന്ന് വിരലുകളിൽ ഒതുക്കാൻ പറ്റാത്ത ഭക്ഷണമാണെങ്കിൽ കൂടുതൽ വിരലുകളോ അല്ലെങ്കിൽ വല്ല സംവിധാനങ്ങളോ അലൈക്കും സ്സലാം റഹ്മത്തുള്ള ഉപയോഗിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാകുലു ബിസലാതി അസാബിഉ, മൂന്ന് വിരലുകൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പൊ നമ്മളിപ്പോ റൊട്ടി കഴിക്കുകയാണെന്നിരിക്കാം, അപ്പോൾ എന്തുപയോഗിക്കാം? ഈ സുന്നത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സുന്നത്ത് പാലിക്കാൻ ശ്രമിക്കണം. വയലഅഖു യദഹു ഖബ്ല അൻ യംസഹഹ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വിരലുകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അതേപോലെ തന്നെ കൈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തുടക്കുന്നതിന് മുമ്പ്, കഴുകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ഈമ്പിയിരുന്നു എന്നും സുന്നത്തിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടു. അതിന്റെ ഉദ്ദേശം ഇൻഷാല്ലാഹ് നാം പഠിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു വേറെ റിവായത്തിൽ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അക്കല ത്വആമൻ ലഇഖ അസാബിഉഹു സലാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വിരലുകൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഈ മൂന്ന് വിരലുകളും ഈമ്പിയിരുന്നു ലഇഖ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സഖതത് ലുഖ്മതു അഹദീകും, നിങ്ങളെ അടുക്കൽ നിന്ന് വല്ല കഷ്ണവും, അതായത് ഭക്ഷണം കഴിക്കുന്ന വല്ല അംശവും നിലത്ത് വീണ് കഴിഞ്ഞാൽ ഫൽ യുമിത് അൻഹൽ അദ, അതിൽ നിന്ന് പൊടി അല്ലെങ്കിൽ എന്താണോ അതുമായി ബന്ധപ്പെട്ട് പറ്റിപ്പിടിച്ച അഴുക്ക് അത് നീക്കം ചെയ്യുക. ഫൽ യുമിത് അൻഹൽ അദ വലിയകുൽഹ, അതായത് ആ ഉപദ്രവം ആ അഴുക്ക് നീക്കം ചെയ്തതിന് ശേഷം അത് ഭക്ഷിക്കുക. വലാ യദഅഹ ലിശ്ശൈത്താൻ, അത് പിശാചിന് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇമാം മുസ്ലിം സഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നമ്മൾ ഒരു റൊട്ടി കഷ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ റൊട്ടി കഷ്ണം നമ്മുടെ കയ്യിൽ നിലത്തേക്ക് വീണ് അത് വേസ്റ്റിലേക്ക് ഇടുന്നതിന് പകരം അത് വൃത്തിയാക്കി ഇനി കഴുകേണ്ട ആവശ്യം എന്നാൽ കഴുകി അത് നമ്മൾ തന്നെ ഭക്ഷിക്കലാണ് നബി സല്ലമിന്റെ നിർദ്ദേശം. വലാ യദഅഹ ലിശ്ശൈത്താൻ, ശൈത്താന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ശൈത്താന് വരും എന്നാണ്. അതുകൊണ്ടാണ് ബിസ്മിയ ചൊല്ലുന്നത്. അള്ളാഹിനെ സ്മരിച്ച് കഴിക്കുമ്പോൾ, അള്ളാഹിനെ സ്മരിക്കുന്ന സന്ദർഭങ്ങളിൽ പിശാജ് നമ്മിൽ നിന്ന് അകന്നുപോകും. ഒക്കെ പഠിക്കും ഇൻഷാല്ലാഹ്. മാത്രമല്ല ഇമാം മുസ്ലിം ഹദീസിന്റെ പൂർത്തീകരണമാണ്, വഅമറന അൻ നസ്ലുത അൽഖസഅ, പാത്രം വടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു എന്ന്. ഫഇന്നകും ലാ തദ്റൂന ഫീ അയ്യി ത്വആമികും അൽബറക, നിങ്ങളുടെ ഏത് ഭക്ഷണത്തിനാണ് ബറക്കത്ത് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ബറക്കത്ത് പറയുമ്പം ഭക്ഷണം കൊണ്ട് ഒരു മനുഷ്യന് എത്രമാത്രം ശാരീരികമായും ആത്മീയമായും ഉപകാരം കിട്ടും. അതിനാണ് ഭക്ഷണത്തിന് ബറക്കത്ത് എന്ന് പറയാം. ആ ബറക്കത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കും ഭക്ഷണം വളരെ പെട്ടതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തളികൾ കഴിക്കും, ഒരുമിച്ച് കഴിക്കുമ്പോൾ നടുവിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ പാടില്ല. എന്താ അതിന് മര്യാദ? നമ്മുടെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. കാരണം ഭക്ഷണത്തിന്റെ ഒരു തളികയിൽ ഭക്ഷണം വിളമ്പിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യഭാഗത്തിൽ നിന്നാണ് ബറക്കത്ത് ഐശ്വര്യം ഉടലെടുക്കുക എന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണത്തിന്റെ ബറക്കത്ത് ഇറങ്ങുന്നത് നടുവിൽ നിന്നാണ്. അങ്ങനെയാണ് ഭക്ഷണത്തിൽ ആ ബറക്കത്ത് എല്ലായിടത്തും പോകുക. അത് ശരിക്ക് നമുക്ക് ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കുന്നൊരു ബറക്കത്താണ്. അതുകൊണ്ട് അതിൽ ആ മര്യാദ നമ്മൾ പഠിക്കണം. അപ്പോ വഅമറന അന്നസ്തുൽ ഖസ്അ, പാത്രം ഈ ഖസ്അ സഫ്ഹ അല്ലെങ്കിൽ സഹ്ഫ എന്ന വാക്കുകൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അഞ്ച് ആൾക്കാർക്ക് ഏകദേശം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പാത്രത്തിനാണ് എന്ത് പറയുക, സഹ്ഫ. അതിനേക്കാൾ വിശാലതയേറിയ എട്ട് പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഭക്ഷണത്തിനാണ് അഞ്ഞ തളികക്കാണ് ഖസ്അ എന്ന് പറയും. അപ്പോ ഖസ്അ അഥവാ പാത്രം വടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഫഇന്നകും ലാ തദ്റൂന ഫീ അയ്യ ത്വആമികും ബറഹ്മ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. മാത്രമല്ല പിശാചും ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹദീസ് നാം പഠിക്കേണ്ടതുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹുമഖാല സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസ്, ഇന്ന ശൈത്താന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ഷൈഇൻ മിൻ ഷഅനിഹി, ഒരു മനുഷ്യന്റെ എല്ലാ സന്ദർഭത്തിലും പിശാജ് സമീപിക്കും, പിശാജ് അടുത്തേക്ക് വരും, ഹാജറാകും. ഏതുവരെ ഹാജരാകും? അവൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലും പിശാജ് വന്നിട്ട് ഹാജരാകും, അതായത് അടുത്തുണ്ടാകുന്നു. നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അംശം, ഒരു കഷണം വീണു പോയാൽ ആ ഭക്ഷണത്തെ പിടിച്ചുപറ്റിയ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച ആ ഉപദ്രവം, ആ അഴുക്ക് നീക്കം ചെയ്യുകയും സുമ്മലിയ കുൽഹ, അതവൻ കഴിക്കുകയും ചെയ്യട്ടെ. വലാ യദഅഹലു ശൈത്താൻ, പിശാചിന് അത് വിട്ടുകൊടുക്കരുത്. ഫഇദാ ഫറഗ, ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലിയൽഅഖ് അസാബിഅഹു, അവന്റെ വിരലുകൾ അവൻ ലഅഖ് ചെയ്യട്ടെ. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യ ത്വആമിഹി തകൂനുൽ ബറക, അവൻ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളതെന്ന് അവന് അറിയില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ വേറൊരു ഹദീസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അത് വളരെ മാന്യമായിട്ട്, ഇപ്പോൾ വിരല് ഈമ്പു എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഭക്ഷണത്തിന് തളിക പഠിക്കുക എന്ന് പറഞ്ഞു, അതൊക്കെ ശരിക്കും മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് അതിനൊരു മാതൃക അനുസരിച്ച് സുന്നത്താണ് നമ്മൾ പാലിക്കുന്നത്. ആ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അത് ആ സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആ നീയത്ത് വെച്ച് പിന്നെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ നമ്മൾ അത് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുമാറാകട്ടെ. ഇമാം നവവി പറയുന്നു, ഈ ബറക്കത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മഅനഹു വല്ലാഹു അഅലം അന്ന ത്വആമ അല്ലദീ യഹ്ദുറുഹുൽ ഇൻസാൻ ഫീഹി ബറകതുൻ വലാ യദ്രി അന്ന തിൽക്കൽ ബറക ഫീമാ അക്കലഹു ഔ ഫീമാ ബഖി അലാ അസാബിഇ, അതായത് അവന്റെ പാത്രത്തിലും വിരലിലും അതുപോലെ തന്നെ അവൻ കഴിച്ച, നേരത്തെ തന്നെ കഴിച്ച ഭക്ഷണത്തിലാണ് ബറക്കത്ത് അവന് അറിയുകയില്ല. എന്താ ബറക്കത്തിന് ഉദ്ദേശം? വൽ മുറാദുഹുന വല്ലാഹു അഅലം അന്നമാ യഹ്സുലു ബിഹി തഗ്ദിയതു വൽ മുറാദുഹുന വല്ലാഹു അഅലം, ഇവിടെ ഉദ്ദേശം അല്ലാഹു അഅലം, അല്ലാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. മാ യഹ്സുലു ബിഹി തഗ്ദിയതു വതസ്ലമു ആഖിബതുഹു മിൻ അദാ വയഖ്വ അലാ ത്വാഅത്തില്ലാഹി വഗൈറി ദാലിക്, അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുവാനും അതുപോലെ തന്നെ മനുഷ്യന്റെ പോഷകമുള്ള ഭക്ഷണവും ഇതെല്ലാമാവുന്നു ഈ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയ സഹോദരന്മാരെ, നോക്കൂ, നിങ്ങൾ ഈ നമ്മളിപ്പോൾ പലപ്പോഴും പല ഹദീസുകളും വിശദീകരിക്കുമ്പോൾ ഇമാം നവവി ഉദ്ധരിക്കുന്നുണ്ട് അല്ലേ, ഇദ്ദേഹം ചെറുപ്പക്കാരനായിട്ട് മരിച്ചത്, പക്ഷെ ഇത്രയും ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ വളരെയധികം പണ്ഡിതന്മാര് സ്വീകരിക്കുകയും, അതിപ്പോ ഉദാഹരണമായി റിയാദു സ്വാലിഹീൻ, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ റിയാദു സ്വാലിഹീൻ ഉണ്ടാകാൻ ഇല്ലാതിരിക്കാൻ പാടില്ല എന്നാ പറയാൻ വേണം. സഹീഹ് മുസ്ലിം ഏറ്റവും നല്ല വിശദീകരണം എഴുതി ഇമാം നവവി. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാന വ തആല ഒരാളുടെ ഇഖ്ലാസ് മുഖേന അവൻ എത്രമാത്രം ഉയർത്തും എന്നതിനുള്ള തെളിവാണത്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ അറിവിനും പഠനത്തിനും എല്ലാത്തിനും അള്ളാഹു സുബ്ഹാന വ തആല സ്വീകാര്യവും ബറക്കത്തും നൽകും. അങ്ങനെയുള്ള സാലിഹീങ്ങളായ ഇഖ്ലാസുള്ള ജനങ്ങളിൽ അള്ളാഹു നമ്മയും പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ, പ്രിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കേണ്ടത് എന്നാണ് ഇനി പഠിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയും ഇരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, ചാരിക്കൊണ്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. കാരണം അതിൽ ഒരു അഹങ്കാരമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു ബഹുമാനം പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ചാരി ഇരിക്കുമ്പോൾ അതെന്താണ്? അത് അഹങ്കാരികളുടെ ഒരു ഇരുത്തമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാത്ത ഹദീസാണത്. ലാ ആകുലു മുത്തകിഅൻ, ചാരിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല. പല പണ്ഡിതന്മാരും ഈ മുത്തകിഅൻ, ചാരിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന ഈ ഹദീസിന് വേറെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അഥവാ ഇവിടെ കേവലം ചാരൻ മാത്രമല്ല വഅലൈക്കും സലാം ഉദ്ദേശം, മറിച്ച് അമിതമായി ഭക്ഷണം കഴിക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഏത് ഇരുത്തവും, അത് ചാരിയാണെങ്കിലും നമ്മൾ വിശാലമായ ഒരു ഇരുത്തുണ്ടാവുമല്ലോ, വിശാലമായി ഇരുന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കും പോകാൻ പാടില്ല. അതുകൊണ്ട് ആ ഇരുത്തവും ഇതിൽ പെടുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്ത് പ്രകാരം പഠിപ്പിക്കപ്പെട്ട ഇരുത്തം, അതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് രണ്ട് രൂപങ്ങൾ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കേണ്ടത് എന്ന വിഷയത്തിൽ രണ്ട് രൂപങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ രണ്ടും ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവും സ്വഹാബിമാരാണ്. അദ്ദേഹം ഹിജ്റ 80 ശേഷമാണ് മരണപ്പെട്ടത്. ആഖിറു മൻ മാത മിന സ്വഹാബത്തി ബിശ്ശാം, ഷാമിൽ അവസാനമായി സ്വഹാബത്തുകളിൽ മരണപ്പെട്ട സ്വഹാബി വരെ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കൽ ഒരു ഷാത്ത്, ഒരു ആട് സമ്മാനിക്കപ്പെട്ടു. അങ്ങനെ അത്, അതായത് പാചകം ചെയ്ത ഭക്ഷണമായിട്ട് ഷാത്ത് അഥവാ ആട് സമ്മാനമായി നൽകപ്പെട്ടു. നബി അസല എങ്ങനെ കഴിച്ചത്? ഫദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബതൈഹി യാകുൽ, അതായത് രണ്ടു മുട്ടുകളും വിരിച്ചുകൊണ്ട് അവയുടെ മേലെ ഇരുന്നു കൊണ്ട് നബി അസല്ലം ഭക്ഷണം കഴിച്ചു. ഇതാണ് ഒന്നാമത്തെ രൂപം, അതായത് മുട്ടുകൾ വിരിച്ചുകൊണ്ട് അതിന്റെ മേലെ ഇരിക്കുക. എങ്ങനെയാണത്? പണ്ഡിതന്മാർ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു ഗ്രാമീണൻ ചോദിച്ചു, ഫഖാല അറബിയും മാ ഹാദിഹി ജൽസ, ഇത് എന്ത് ഇരുത്താണെന്ന്. ഫഖാല ഇന്ന അല്ലാഹ ജഅലനി അബ്ദൻ കരീമൻ വലം യജഅൽനി ജബ്ബാറൻ അനീദ, ഒരു ധിക്കാരിയായ അഹങ്കാരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തന്നെ സൃഷ്ടിച്ചിട്ടില്ല, എന്നെ മാന്യനായ ഒരു അടിമയായിട്ടാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ഇമാം അബൂ ദാവൂദ് ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി ഹസനാണെന്ന് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി സഹീഹ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ യുദ്ധത്തിന്റെ ഉദ്ദേശം? അതായത് നമ്മൾ ഇപ്പൊ നമസ്കാരത്തിലിരിക്കൂലേ, നമസ്കാരത്തിൽ ഇരിക്കുമ്പോൾ എന്താ ചെയ്യൽ? മുട്ടുകൾ വിരിക്കും. പക്ഷേ എന്താ വ്യത്യാസം വെച്ചാൽ, നമസ്കാരത്തിലിരിക്കുമ്പോൾ നമ്മൾ വലത് കാല് പാദം നിവർത്തും, ഇടത് കാലിന്റെ മേലെയാണ് നമ്മൾ ഇരിക്കാറ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇനി ഇതെങ്ങനെയല്ല, ഇത് രണ്ടും അതായത് ഇടത് കാലിനെ പോലെ തന്നെ വലത് കാലും ആക്കി മുട്ട് വിരിച്ചുകൊണ്ട് രണ്ട് മുട്ടുകളും നിലത്ത് കുത്തി ഇരുന്ന് വയലിന് മേലെ ഇരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ. രണ്ടാമത്തെ രൂപം കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നതാണ് ഇൻഷാല്ല. രണ്ടാമത്തെ രൂപം പറഞ്ഞിട്ട് വിശദീകരിക്കും ഇൻഷാല്ല. ഇഖാ എന്ന രൂപം കൂടിയും സുന്നത്തിലുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിയൻ യാകുലു തംറൻ. ഇഖാ രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെയാണ് പണ്ഡിതന്മാർ ഇഖാ എന്ന രൂപം വിശദീകരിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിയത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈറ്റപ്പഴം കഴിച്ചുകൊണ്ട് ഏതായിരുന്നു ആ ഇഖാഇന്റെ രൂപം? ഇമാം നവവിയുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ പിൻവശം പിൻഭാഗം നിലത്ത് കുത്തിക്കൊണ്ട് നമ്മുടെ കാലുകൾ നിവർത്തിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മളിപ്പോൾ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ ഇരിക്കാറുണ്ടല്ലോ, അതായത് ഈ കാല് നിവർത്തിക്കൊണ്ട് നമ്മുടെ പിൻവശം നിലത്ത് കുത്തിയിരിക്കുക. രൂപം മനസ്സിലായോ? രണ്ട് കാലം അല്ല, മലയാളക്കാരില്ല, അതാണ് നിങ്ങൾ ചോദിക്കണേ. ആ മുട്ടും കാല് പൊന്തിക്കുക, എന്നിട്ട് നമ്മുടെ പിൻഭാഗം നിലത്ത് കുത്തിയിരിക്കുക. എന്താണ് കൈമുട്ട് കെട്ടാതെ. അപ്പോ ഇത് ഇമാം നവവി പറയുന്നു, ഐ ജാലിസൻ അല അലിയതൈഹി, പിൻവശം നിലത്ത് കുത്തി ഇരിക്കുക, നാസിബൻ സാഖൈഹി, രണ്ട് കാലുകളും നിവർത്തിക്കൊണ്ട് ഇരിക്കുക. ഇതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള രൂപം. ഇമാം നവവി കൊടുത്ത രൂപമാണ് കേട്ടോ, വിശദീകരണമാണ്. കാരണം ഇഖാ എന്താണ്, എന്താണ് ഹദീസിൽ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിയൻ, ഇഖാ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു, ഇരുന്നിട്ട് ഈത്തപ്പഴം കഴിക്കുന്നത് ഞാൻ കണ്ടു. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബിയും വേലക്കാരനുമാണ്. എത്ര വർഷമാണ് വേല ചെയ്തത്? 10 വർഷം. ശൈഖ് ഇബ്നു ഉസൈമി റഹ്മഹുല്ലാ വ്യാഖ്യാനിക്കുന്നു, അതുപോലെ പല പണ്ഡിതന്മാരും, വൽ ഇഖാഉ അൻ യൻസിബ ഖദമൈഹി ويجلس على عقبيه هذا هو الاقعاء. ابن عثيمين പാർട്ട് പുറത്തിറങ്ങിയ ഷർഹു റിയാദു സാലിഹീൻ ഉണ്ട്. റിയാദു സാലിഹീന്റെ ഗ്രന്ഥങ്ങളല്ലേ ഇമാം നവവിന്റെ, അത് വിശദീകരിച്ചുകൊണ്ട് എത്രയോ വാല്യങ്ങളിൽ അച്ചടിക്കപ്പെട്ട ഇബ്നു ഉസൈമീന്റെ ഗ്രന്ഥം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന രൂപം? രണ്ടാമത്തെ രൂപം എന്താണ്? രണ്ടാമത്തെ രൂപം നമ്മുടെ പാദ കാൽപാദ നിവർത്തിയിരിക്കുക, നിവർത്തുക, എന്നിട്ട് കാൽമടമ്പിന്റെ മേലെ ഇരിക്കുക. കാൽമടമ്പുകളുടെ മേലെ ഇരിക്കുക. ഇത് ഈ രൂപം നമസ്കാരത്തിൽ ഒരു സന്ദർഭത്തിൽ വന്നിട്ടുണ്ട് സുന്നത്തിൽ. എപ്പോഴാണത്? രണ്ട് സുജൂദിന്റെയും ഇടയിലുള്ള ഇരുത്തത്തിൽ ഇങ്ങനൊരു രൂപം കൂടി വന്നിട്ടുണ്ട്. മനസ്സിലല്ലേ? സാധാരണ രൂപം എന്താണ്? ഇഫ്തിറാഷാണ് അല്ലേ? സാധാരണ രൂപം എന്താണ് ഇഫ്തിറാഷ് പറഞ്ഞ മനസ്സിലായോ? അതായത് വലത് ഭാഗത്തുള്ള പാദം എന്നല്ലേ പറയാം, പാദം നിവർത്തി ഇടത് കാലിന്റെ മേലെ ഇരിക്കുക, ഇടത് കാല് വിരിച്ചുകൊണ്ടിരിക്കുക. ഈ വിരിക്കുന്നതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയും. അപ്പൊ പറഞ്ഞു വരുന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളാഹിന്റെ വീക്ഷണ പ്രകാരം ഇഖാഇന്റെ അർത്ഥം എന്താണ്? രണ്ട് കാലിന്റെയും പാദകൾ നിവർത്തിക്കൊണ്ട് കാലുകളുടെ മടമ്പുകളുടെ മേലെ ഇരുന്നു കൊള്ളുക. രൂപം മനസ്സിലായോ? ഇവിടെ മുസല്ലണെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള കാണിച്ചു തരും. മുസല്ലടി കണ്ടിട്ട് കിതാബിൽ നോക്കി പറയാൻ പറ്റില്ല. ഇതിന്റെ മേലെ ഇരുന്നാൽ ഇവിടെ നമ്മുടെ ഉസ്താദ് അബ്ദുള്ള സമീർ ഈ സുന്നത്തായ ഇരുത്തം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ രണ്ട് കദമിന്റെയും, കദമിന് അറബിയിൽ പറയുന്നത് ഈ പാദത്തിനാണ് അറബിയിലെ കദം എന്ന് പറയുക, രണ്ട് കദമുകളും നിവർത്തുക, എന്നിട്ട് ഈ കാലിന്റെ മടമ്പുകളുടെ മേലെ ഇരിക്കുക, ഇതാണ് രണ്ടാമത്തെ സുന്നത്തായ രീതി. ആദ്യത്തെ സുന്നത്തായ രീതി എന്താണ്? രണ്ട് കാലുകളും വിരിച്ച് മുട്ടുകൾ നിലത്തി രൂപം തന്നെ, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് രണ്ടാമത്തെ ഒന്നാമത്തെ രൂപം. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം എന്താണ്? ഇഖാ. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം കാണിച്ചു കൊടുക്കി. ജസാകല്ലാഹ് ഖൈർ, ബാറകല്ലാഹ് ഫീ. ഏത് ഒന്നാമത്തെ രൂപം? അതായത് ജസാ അല റുക്ബതൈഹി എന്നാണ്, മുട്ടുകളുടെ മേലെ ഇരിക്കുകയും മാത്രമല്ല വദുഹൂരി ഖദമൈഹി, അതായത് രണ്ട് പാദകളുടെയും പുറം വശവും അതിൽ ഉൾപ്പെട്ടു. അപ്പൊ എന്താണ് ഈ രണ്ട്? ഒന്നാമത്തെ രൂപം രണ്ട് പാദകളുടെ പുറം ഭാഗം അത് വിരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഒന്നാമത്തെ രൂപം. അപ്പോൾ ഇവിടെ ഒരു ഇഷ്കാര് വരുന്നുണ്ട്. സാധാരണ ഷെയ്ഖുമാരും അതുപോലെ തന്നെ പല ഇൽമുള്ള നമ്മുടെ ഗുരുക്കന്മാരും ഇരിക്കുമ്പോൾ വലത് കാല് നിവർത്തിക്കൊണ്ട്, വലത് കാല് നിവർത്തിക്കൊണ്ട് ഇടത് കാലിന്റെ മേലെ ഇരിക്കുന്ന ഒരു രൂപം നമ്മൾ കാണാറുണ്ട് അല്ലേ പലപ്പോഴും. അത് സുന്നത്തായി പലരും പഠിപ്പിക്കുന്നുണ്ട്. പോസ്റ്റുണ്ടാവല്ലോ ഇൻഷാല്ലാ. അത് സുന്നത്തായി നമ്മൾ പഠിപ്പിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന് ഇതുവരെ ഒരു തെളിവ് കാണാൻ സാധിച്ചിട്ടില്ല. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കാല് നിവർത്തി ഇടത് കാലിന്റെ മേലെ ഇരിക്കുന്ന ഒരു രൂപം, ആ രൂപത്തിന് തെളിവ് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടാൽ അത് കൈമാറുകയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇബ്നുൽ ഖയ്യിം, ഇബ്നു അദൽ അസ്കലാനി എല്ലാവരും ഗ്രന്ഥങ്ങളിൽ ഈ രൂപത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്, തെളിവ് ധരിച്ചിട്ടില്ല. അപ്പം സഹീഹായ തെളിവുകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ രണ്ട് രൂപം മാത്രമാണ് കാണാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ ചോദ്യം, ഇമാം നവവിൻ പറഞ്ഞ വിശദീകരണം ആ രൂപ പ്രചരിച്ചിരുന്നിട്ടില്ല കേട്ടോ. അത് അതെ, രണ്ട് കാലും പൊന്തിച്ചിട്ട് നമ്മുടെ പിൻവശം നിലത്ത് കുത്തുക എന്നുള്ളത്, അത് അതാണോ ഇബ്നു ഉസൈമീൻ പറഞ്ഞ ഈ ഷെയ്ഖ് അബ്ദുള്ള സമീർ ഒക്കെ കാണിച്ചു തന്ന ഈ രൂപമാണോ ഇഖാഇന് കൂടുതൽ യോജ്യം? യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അതുപോലെ തന്നെ അതിന് മുമ്പ് ഇബ്നു അസീർ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണമാണ് കൂടുതൽ ശരിയെന്ന് നാം മനസ്സിലാക്കുന്നു. എന്താ കാരണം? അതെ, അതിൽ കുറെ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഇരുത്തം വിലക്കിയിട്ടുണ്ട്, അതിനും ഇഖാ എന്ന് പറയുന്നു. ഇഖാ എന്ന് പറയുന്നു, അതിന് രൂപം എന്താണ്? അതിന് രൂപമാണ് ഇമാം നവവി ഈ ഭക്ഷണത്തിന്റെ ഇഖാഇന് നൽകിയത്. എന്താണ് നമുക്ക് ഹദീസ് വായിക്കാം. അപ്പോൾ ഇഖാ രണ്ട് രൂപമുണ്ട് എന്ന് നാം മനസ്സിലാക്കി. അതായത് അനുവദനീയമായ ഇഖാഉം, ഞാൻ പറഞ്ഞല്ലോ നമസ്കാരത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് രൂപമുണ്ട് എന്ന്, ഒന്ന് ഇഫ്തിറാഷും ഒന്ന് ഈ ഇഖാഉം, അതാണ് അനുവദിക്കപ്പെട്ട ഇഖാ. അതെന്താണ്? രണ്ട് കാലുകളും നിവർത്തി. ഇപ്പൊ സുജൂദിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യരി, രണ്ട് കാലുകളും നിവർത്തില്ലേ, പിന്നെ വിരലുകൾ കിബിലേക്ക് നേരെയാക്കി സുജൂദ് ചെയ്യും, അങ്ങനെയല്ലേ? അതേപോലെ തന്നെ പക്ഷേ അവൻ മടമ്പുകളുടെ മേലെ ഇരിക്കണം. ഇതാണ് അനുവദിക്കപ്പെട്ട അഥവാ നമസ്കാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സുന്നത്തായ രീതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നെന്താണ്? ഇഫ്തിറാഷാണ്. ഇഖാഉം പറ്റും, ചില ഷെയ്ഖുമാർ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ മടമ്പുകളെ മേലെ ഇരുന്ന് ഇരിക്കുന്ന ഒരു രീതി ചില ഷെയ്ഖുമാർ പാലിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചില ആൾക്കാർക്ക് എതിർക്കും, അപ്പോൾ ആ സുന്നത്ത് പറഞ്ഞു കൊടുക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്യുന്നത് എന്താണ്? ഇഫ്തിറാഷാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഖുൽനാ ലിബ്നു അബ്ബാസിൻ, ഞങ്ങൾ പറഞ്ഞു ഇബ്നു അബ്ബാസിനോട്, ഫിൽ ഇഖാഇ അലൽ ഖദമൈൻ, കാലുകളുടെ മേലെ ഇഖാഇ ചെയ്ത്, അതായത് രണ്ട് കാലുകളും പാദങ്ങളും നിവർത്തിക്കൊണ്ട് മടമ്പുകളുടെ മേലെ ഇരിക്കുന്നതിനെ കുറിച്ച് ആ ഇഖാഇനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹിയ സുന്ന, അതാകുന്നു സുന്നത്ത്. فقلنا له اقول طاووس رضي الله عنه പറഞ്ഞു, ان لنراه جفاء بالرجل, അത് ഒരു മനുഷ്യന് യോജിക്കാത്ത ഒരു രൂപമല്ലേ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? طاووس رضي الله عنه പറഞ്ഞു. فقال ابن عباس بل هي سنه نبيك محمد صلى الله عليه وسلم, എന്നാൽ അത് താങ്കൾ യോജിക്കില്ല എന്ന് പറഞ്ഞത് ആരുടെ സുന്നത്താണ്? നബിന്റെ സുന്നത്താണ് എന്ന് മറുപടി നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് അനുവദിക്കപ്പെട്ട ഇഖാ ആണ്. ഇഖാഇന്റെ അറബി എഴുത്ത് ഞാൻ എഴുതിത്തരാം, കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇതാണ് അനുവദിക്കപ്പെട്ട ഇഖാ, അനുവദിക്കപ്പെട്ട ഇഖാ. എന്താ ഇതിന്റെ ആരാണ് പിന്നെ ഈ അനുവദിക്കപ്പെട്ട ഇഖാഇന്റെ രൂപം പറഞ്ഞു തരിക? രണ്ട് അല്ല, മുട്ടുകുത്തിയില്ല, രണ്ട് പാദങ്ങളും നിവർത്തുക, എന്നിട്ട് മടമ്പുകളുടെ മേലെ ഇരിക്കുക. മലമ്പ് എന്താണ്? നാട്ടിവെക്കുക എന്ന് പറയാം അല്ലെ. എന്ത് നാട്ടിവെക്കുക? കാൽപാത നാട്ടിവെക്കുക ആവുന്നത്. അപ്പൊ അതിന്റെ ഇൻഷാല്ല ലഫ്ദ് ഷെയ്ഖ് മാലി ഞാൻ എടുക്കുന്നുണ്ട് ഇൻഷാല്ല, അതിന്റെ മലയാളത്തിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. ഇനി വിലക്കപ്പെട്ട ഇഖാഉമുണ്ട്, ഇഖാഉൻ മംനൂ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ചെയ്യരുത് എന്ന് വിലക്കിയത്. എന്താണത്? അതായത് നമ്മുടെ പിൻവശം, പിൻഭാഗം, ഒരു മനുഷ്യന്റെ പിന്ന് നിലത്ത് കുത്തിയിട്ട് കാലുകൾ നിവർത്തുന്നത്, അത് വിലക്കപ്പെട്ട ഇഖാ ആണ്. അതായത് കാലുകൾ രണ്ടും നിവർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ പിൻവശം കുത്തിയിരുന്നിട്ട് ആ രൂപം നമസ്കാരത്തിൽ ചെയ്യരുത് എന്ന് നബി സല്ലം പറഞ്ഞിട്ടുണ്ട്, വിലക്കിയ ഒരു രൂപമാണ്. എന്താണത്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, വകാന യഫ്രിശു റിജ്ലഹുൽ യുസ്റാ വയൻസിബു റിജ്ലഹുൽ യുംന. നബി സല്ലം നമസ്കാരത്തിൽ ഇരിത്തത്തെ കുറിച്ച് പറയാണ്, നബി ഇടത് കാല് ഇഫ്തിറാജ് ചെയ്യും, വിരിക്കും, എന്നിട്ട് വലത് കാല് നിവർത്തി നമസ്കരിക്കുന്നു. ഇരിക്കുമ്പോൾ, നമസ്കാരത്തിൽ ഇരിക്കുമ്പോഴുള്ള ഇഫ്തിറാശിന് രൂപം പറഞ്ഞത്. ഇനി എന്താണ്? വക്കാന യൻഹാ അൻ ഉഖബതി ശൈത്താൻ, പിശാചിന്റെ ഉഖബത്ത് ഇരുത്തത്തെ നബി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്താണത്? അതാണ് ഈ വിലക്കപ്പെട്ട ഇഖാഇന്റെ രൂപം. രണ്ട് കാലുകളും നിവർത്തി നമ്മുടെ പിൻവശം കൊണ്ട് നമ്മൾ ഇരിക്കുക, അവിടെ അത് വിലക്കപ്പെട്ടതാണെന്ന്. ഇമാം നവവി ഭക്ഷണത്തിൽ ഉള്ള ഇഖാഇ പറഞ്ഞപ്പോൾ ഈ വിശദീകരണമാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇത് ഉഖബതു ശൈത്താൻ എന്ന് പറയപ്പെടുമ്പോൾ പിശാചിന്റെ ഇരുത്തമാണ് എന്ന് പറയും. വേറെ രിവായത്തിലുണ്ട് അത് നായ ഇരിക്കുമ്പോഴുള്ള ഇരുത്തമാണെന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ഒരു ഇരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമി പോലുള്ള പണ്ഡിതന്മാർ നൽകിയ ഇഖാഇന്റെ അഥവാ ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തായ ഇഖാഇന്റെ രൂപമാണ് കൂടുതൽ യോജിച്ചത്. എന്താണ്? വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ് നാം പറഞ്ഞത്, രണ്ട് കാലുകളും, വൽ ഇഖാഉ അൻ യൻസിബ ഖദമൈഹി വയജ്ലിസ അലാ അഖിബൈഹി, അതായത് മടമ്പുകളുടെ മേലെ ഇരുന്ന് രണ്ട് പാദങ്ങളും നിവർത്തിക്കൊണ്ട് ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ വ്യാഖ്യാനമാണ് കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ഇതിലൂടെ എന്തൊക്കെ മനസ്സിലായി? നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഉഖ്ബത്തു ഷൈത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇരുത്തത്തെ കുറിച്ചും നമ്മൾ പഠിക്കാൻ ഇടയായി. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ പാടില്ലാത്ത ഇരുത്തം ഒന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. എന്താണ്? ചാരിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. ലാ ആക്കുലു മുത്തക്കി അൻ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ചാരിക്കൊണ്ട് ഇത്തിക്കാ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ രൂപം, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, വയറിന്റെ മേലെ കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. എന്താണ് അൽ ഇംബിത്താഹു അൽ അർദ് എന്ന് പറയും. ഇങ്ങനെ അർത്ഥം വെക്കുക, ഷൈമോലെ, കവുന്ന് കടക്കുക തന്നെ. കവുന്ന് കടന്നുകൊണ്ട്, കമഴ്ന്നല്ലേ, ആ കമഴ്ന്ന് കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതും ശരിക്ക് സഹിഹായ ഇരുത്തമല്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഇരുത്തമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അബുദാവൂദ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു, ഷെയ്ഖ് അൽബാനി ഹസനാക്കി, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ജുലൂസി അലാ മാഇദത്തിൻ യുഷ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പുന്ന ഭക്ഷണ തളികയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പം മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? അത് വിലക്കപ്പെട്ടതാണ്. മൻഹിയുൻ അൻഹ. وأن يأكل الرجل وهو منبطح على بطنه കമഴ്ന്ന് കിടന്നുകൊണ്ടും ഭക്ഷണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇബ്നു അബൂദാവൂദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ ഈ രണ്ട് രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. പലപ്പോഴും കുട്ടികളൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് അല്ലെ, നമ്മൾ മുതിർന്നവർ അങ്ങനെ കഴിക്കുന്നില്ലെങ്കിലും കുട്ടികൾ കഴിക്കാറുണ്ട്, കമഴ്ന്ന് കിടക്കും കടന്നുകൊണ്ട്. പലപ്പോഴും നമ്മളത് ഒരു നിസ്സാല വൽക്കരിക്കും, പക്ഷെ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുന്ന ആ ഭാഗമായിട്ട് നമ്മളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതെ അതെ, അത് ശ്രദ്ധിക്കണം. അത് നല്ല, അതിൽ വേറെ ഒരു രൂപം വന്നിട്ടുണ്ട്. അതായത് ഈ നായ നിലത്ത് കുത്തുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും കൈ ശരിക്കും നിലത്ത് പതിച്ചുകൊണ്ട് കിടക്കുമല്ലോ, അതേ രൂപത്തിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന ഒരു വിലക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നമസ്കാരത്തിൽ വിലക്കപ്പെട്ട ഇഖാ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ പിൻഭാഗം നിലത്ത് നമ്മൾ വിരിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാലുകൾ നിവർത്തുന്നതാണ്. രണ്ട് കാലുകളും സാക്ക്, ഇതെന്താ പറയാ, സാക്കിന് കാൽമുട്ടല്ല, സാക്ക് എന്ന് പറഞ്ഞാല് അതെ മുട്ടിന്റെ താലയുള്ള, അതിന് ഒരു വാക്കുണ്ടല്ലോ, മടങ്കാൽ എന്നാ പറയാ, കണങ്കാല്. ഈ കണങ്കാലുകൾ നിവർത്തിക്കൊണ്ട് പിൻവശം നിലത്ത് പതിച്ചുകൊണ്ട് ഇരിക്കരുത് എന്നാണ് ഈ വിലക്കപ്പെട്ട ഇഖാ. അത് ഉഖ്ബത്തു ശൈത്താൻ, പിശാചിന്റെ ഇരുത്തമാണെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം, പ്രിയ സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കുമ്പോൾ അനുവദിക്കപ്പെട്ട ഇഖാ രൂപം ഇങ്ങനെയാണെന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈറ്റപ്പഴം കഴിച്ചല്ലോ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന്. അത് ഏത് രൂപമാണെന്നാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഇബ്നു അസീർ പറയുന്നു നിഹായയിൽ വേറെ രൂപം, ഇമാം നവവിന്റെ രൂപം വേറെയും. ഇന്നലെ ഒന്നാമത് ഇമാം നവവിന്റെ രൂപം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈറ്റപ്പഴം കഴിച്ചിട്ട് ഈ രൂപത്തിലാണെന്ന്. പക്ഷേ ഈ രൂപം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ കാരണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണെങ്കിലും അത് ഷൈത്താനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അത് നായയുടെ രൂപമാണെന്നും വേറെ അതിൽ രൂപത്തിൽ വന്നു. പക്ഷെ ആ രൂപം ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഷെയ്ഖ് ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞത് മടമ്പുകളുടെ മേലെ ഇരുന്ന് ആ രൂപമാണ് ഇഖാഇന്റെ ശരിയായ രൂപം, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നും പഠിപ്പിച്ചു. അതെ അതെ, അതായത് അതും പണ്ഡിതന്മാർ ന്യായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കണ്ട രൂപം ഭക്ഷണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാനും പറ്റില്ല എന്നൊക്കെ വിശദീകരണത്തിൽ പറയാറുണ്ട്. അപ്പോ വിലക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട രൂപം എന്താണ്? ഒന്ന് ചാരിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, രണ്ടെന്താണ് കമിഴ്ന്ന് കടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഈ രണ്ടും സഹീഹായ ഹദീസുകളിൽ വന്നതാണ്, വിലക്കപ്പെട്ടതാണ്. പിന്നെ സൂചിപ്പിച്ച കാര്യമാണെങ്കിലും ഒരു ഭക്ഷണത്തളികയുടെ സൈഡ് ഭാഗത്തുനിന്ന് നമ്മുടെ അടുത്ത ഭാഗത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക, അഥവാ നടുവിൽ നിന്ന് തന്നെ ആരംഭിക്കരുത്. അതൊരു മര്യാദയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മാജയും ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അക്കല അഹദുകും ത്വആമൻ ഫലാ യാക്കുൽ മിൻ അഅല സഫ്ഹ മിൻ അഅല സഹ്ഫ. നിങ്ങളിൽ വല്ലവനും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തളികയുടെ മേലെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. വലാക്കിൻ ലിയക്കുൽ മിൻ അസ്ഫലിഹ, തളികയുടെ താഴെ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക. ഫഇന്നൽ ബറകത തൻസിലു മിൻ അഅലാഹ, തളികയുടെ ഭക്ഷണത്തിന്റെ മുകൾ ഭാഗത്തിലൂടെയാണ് ബറക്കത്ത് ഇറങ്ങുക. അബൂദാവൂദ് ഇബ്നു മാജ തിർമിദി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ്. ഇബ്നു മാജന്റെ റിപ്പോർട്ടിൽ ഇദാ വുദിഅ അത്ത്വആമു ഫഖുദു ഫഖുദു മിൻ ഹാഫതി, ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടാൽ അതിന്റെ സൈഡ് ഭാഗത്ത് നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. വദറു വസത്ത, അതിന്റെ മധ്യഭാഗം നിങ്ങൾ ഉപേക്ഷിക്കുക, അത് മധ്യഭാഗത്ത് നിന്ന് തുടങ്ങാൻ പാടില്ല. ഫഇന്നൽ ബറകത തൻസിലു ഫീ വസതിഹി, അതിന്റെ വസത്ത് ഭാഗത്ത് അഥവാ ഭക്ഷണത്തിന്റെ മധ്യത്തിലാണ് ബറക്കത്ത് ഇറങ്ങുന്നതൊക്കെ സഹീഹായ ഹദീസിലൂടെ വസല്ലം നമ്മെ പഠിപ്പിച്ചു. അപ്പൊ ഇത് ഭക്ഷണ മര്യാദയും കൂടിയാണ്. നമ്മൾ ഒരു കൂട്ടത്തിലായി ഒരു തളിക വലിയ തളികൽ കഴിക്കുമ്പോൾ നടുവെന്നും പല ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പോകുന്നത് അത് ശരിക്ക് മര്യാദ കേടാണ്. മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് തുടങ്ങലാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മളെക്കാൾ കൂടുതൽ അത് പാലിക്കുന്നവർ അറബികളാണ്. അവരെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അസ്വസ്ഥത തോന്നില്ല. എന്നാൽ നമ്മൾ ഈ വിഷയങ്ങളും മര്യാദകളും പഠിക്കാതെ നമ്മൾ ഇത് തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് ഒരു അസ്വസ്ഥത തോന്നുകയും അതിൽ പലപ്പോഴും അറപ്പ് തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ മര്യാദകൾ പഠിച്ചുകൊണ്ട് വേണം കൂട്ടത്തിൽ ജമാഅത്തായി ഭക്ഷണം കഴിക്കുക. ഇനി രാത്രി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മൾ നാട്ടിലൊക്കെ പ്രായമുള്ള സ്ത്രീകൾ പറയാറുണ്ട്, രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചാൽ ഏത് എത്ര ഇറച്ചി കുറയും, ഒരു പ്രാവിന്റെ ഇറച്ചി കുറയും. ഏകദേശം ഈ രാത്രി ഭക്ഷണം അശാ കഴിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. ഇമാം തിർമിദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅശ്ശൗ, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുക, വലവ് ബികഫിൻ മിൻ ഹശഫ്, ഒരു പിടി ഈറ്റപ്പഴമാണെങ്കിലും നിങ്ങൾ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത്. ഫഇന്ന തർക്കൽ അശാഇ മഹ്റമ, രാത്രി ഭക്ഷണം ഉപേക്ഷിക്കൽ അത് പ്രായം കൂട്ടുന്നതാണ്, അഥവാ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് ഹദീസുണ്ട്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ്, ഈ ഹദീസ് ദുർബലമാണ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ധരിച്ചത്. ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഹാദ ഹദീസുൻ മുൻകറുൻ, ഇത് മുൻകറായ അറിയപ്പെടാത്ത ദുർബലമായ ഹദീസാകുന്നു ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പല പണ്ഡിതന്മാരും ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വൈഫായ ദുർബലമായ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? അതിനെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെ ദുർബലമായ ഹദീസ് വന്നിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പണ്ഡിതന്മാരെ പലപ്പോഴും ദുർബലമായ ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുരുഷന്മാർ പാലിക്കേണ്ട, പ്രത്യേകിച്ച് പാലിക്കേണ്ട ഒരു ഭക്ഷണ മര്യാദയാണ്. പലപ്പോഴും നമ്മളിത് പല വേദികളിലും പറയാറും കേൾക്കാറുമുണ്ടെങ്കിലും പാലിക്കാറില്ല എന്നാണ് സങ്കടം. എന്താണത്? ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ കുറ്റം പറയാം, ഭക്ഷണത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയാം. അതൊരു നിത്യ സ്വഭാവമുള്ള പുരുഷന്മാരുമുണ്ട്. അത് ശരിക്കും നമ്മൾ ഭർത്താക്കന്മാർ പുരുഷന്മാർ നമ്മൾ സ്വന്തം വിലയിരുത്തേണ്ട, ഈ മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ആബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വആമൻ ഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ത്വആമിനെ മോശമായി പറഞ്ഞിട്ടില്ല, ഖത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി ഇഷ്ടഹാഹു അക്കലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ഇഷ്ടപ്പെട്ടാൽ, ആ ഭക്ഷണത്തോട് പ്രിയം തോന്നിയാൽ അത് കഴിക്കും. വ ഇൻ കരിഹഹു, അത് വെറുത്തു കഴിഞ്ഞാൽ തറക്കഹു, ഉപേക്ഷിക്കുന്നു. പലപ്പോഴും ഈ സുന്നത്ത് നമ്മൾ പാലിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായം പറയാവുന്ന ഭക്ഷണമാണെങ്കിൽ അങ്ങനെ നല്ല അഭിപ്രായം പറയാം, നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, കഴിക്കണ്ട, അല്ലെങ്കിൽ കഴിക്കുക. വേറെ റിവായത്തിലുണ്ട് സക്കത്ത വസല്ലം നിശബ്ദനായിരിക്കും, മിണ്ടില്ല എന്നൊക്കെയുണ്ട്. കാരണം സ്ത്രീകളുടെ നമ്മൾ ഈ മാനസിക അഥവാ അവർ മനസ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തെ സംബന്ധിച്ച് അത് മോശമാണെങ്കിൽ മോശമാണെന്ന് കേൾക്കുന്നത് അവർക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. അത് അവരെ ശരിക്കും ബാധിക്കുന്ന, മാനസികമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതൊക്കെ ശരിക്ക് ഇസ്ലാം പരിഗണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഭക്ഷണ മര്യാദയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂടിവെക്കുക, മൂടിവെക്കാതെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് പാത്രങ്ങൾ മൂടിവെക്കുന്നത് സുന്നത്തിൽപ്പെട്ട ഒരു മര്യാദയാണെന്ന് മനസ്സിലാക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സമയം എത്രയുണ്ട്? സമയത്രായി, ഇനിയുമില്ല, ഒരു കമണിക്കൂറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന ജുൻഹുൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടായി കഴിഞ്ഞാൽ, ഔ അംസൈതും ഫകുഫു സിബ്യാനക്കും, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പിടിച്ചുവെക്കുക. ഫഇന്ന ശയാതീന തൻതശിറു ഹീന ഇദിൻ, ആ സമയത്താണത്രേ പിശാചുക്കൾ പരന്നു കിടക്കുക. പിശാചുക്കൾ എല്ലായിടത്തും പരന്നു കിടക്കുന്ന സമയം എന്താണ്? രാത്രിയുടെ തുടക്കം, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മഗ്‌രിബിന് ശേഷം, ഇശാ പൂർണമായും അതിന്റെ സമയം കഴിയുന്നത് വരെ, അഥവാ രാത്രിയുടെ ആദ്യത്തെ നിമിഷമുണ്ടല്ലോ, നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടരുത് എന്നാണ് ഹദീസിലുള്ള നിർദ്ദേശം. ആ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിശാചുക്കളെ സംബന്ധിച്ച് നമ്മൾ കാണുന്നില്ലല്ലോ, പിശാചുക്കളുടെ ഉപദ്രവങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം? ഖുർആനിലൂടെയും സഹീഹായ ഹദീസിലൂടെയും മനസ്സിലാക്കണം. അപ്പൊ ആ നിർദ്ദേശമാണത്. പിശാചുക്കൾ പരന്നു കിടക്കുന്ന സമയം ഏതാണ്? ജുൻഹുൽ ലൈൽ, അഥവാ രാത്രിയുടെ ഇരുട്ട് ആരംഭിക്കുമ്പോൾ. فَإِذَا ذَهَبَ سَاعَةٌ مِنَ اللَّيْلِ فَحُلُّوهُمْ, അല്പം സമയം കഴിഞ്ഞാൽ, അല്പം സമയം കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുകൊള്ളുക, കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ, പ്രശ്നമില്ല. فَأَغْلِقُوا الْأَبْوَابَ, നിങ്ങൾ വാതിലുകൾ നിങ്ങൾ അടക്കണം. وَاذْكُرُوا اسْمَ اللَّهِ, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. കാരണം അള്ളാഹു സ്മരിച്ചു കഴിഞ്ഞാൽ പിശാച് തന്നെ പറയും, ഇന്ന് എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയും. അപ്പൊ അള്ളാഹു സ്മരിക്കുന്നത് വളരെ പ്രധാനമാണ്. വീട്ടിൽ കിടക്കും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കുന്നതും, അതുപോലെ തന്നെ ഭക്ഷണ പാത്രങ്ങൾ നമ്മൾ മൂടി വെക്കുമ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മൾ ബിസ്മില്ല പറയുന്നത് സുന്നത്തും പിശാച് അടുക്കാതിരിക്കാനും കാരണമാകുന്നു. ഫഇന്ന ശൈത്താൻ ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ, അടക്കപ്പെട്ട വാതില് പിശാജി തുറക്കുകയില്ല എന്ന് ഇമാം ബുഖാരി. വഔകു ഖിറബകും വദ്കുറു ഇസ്മല്ലാ, നിങ്ങളുടെ ഖിറബുകൾ, ഖിർബ എന്ന് പറഞ്ഞാൽ മുമ്പ് കാലങ്ങളിൽ ഈ തോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ പാത്രമായിരിക്കും, അഥവാ വെള്ളം സൂക്ഷിക്കാനൊക്കെ. അപ്പൊ എന്താ മലയാളത്തിൽ പറയാ ഖിർബക്ക്? ഇപ്പൊ നമ്മൾ കുടുക്ക അല്ലെങ്കിൽ ഡ്രം പോലെ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ വലിയ പാത്രങ്ങൾ, അപ്പൊ അതെല്ലാം നിങ്ങൾ മുറുക്കി കെട്ടുക. വദ്കുറു ഇസ്മല്ലാ, അവിടെയും അള്ളാഹുവിനെ സ്മരിക്കുക. വഹമ്മിറു ആനിയത്തക്കും, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക. വദ്കുറു ഇസ്മല്ലാ, അള്ളാഹ് സ്മരിക്കുക. വലവ് അൻ തഅറുദു അലൈഹാ ഷൈആ, ആ പാത്രങ്ങൾ മൂടി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ മേലെ നിങ്ങൾ ഒരു മരം കോലെങ്കിലും നിങ്ങൾ എന്താണ് അതിന്റെ മേലെ വെക്കുക എന്നൊക്കെ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വലവ് അൻതഅറുദു അലൈഹ ഷൈആൻ വഅത്ഫിഉ മസാബിഹകും, നിങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ കെടുത്തുക എന്ന് ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ വിളക്കുകളൊക്കെ കെടുത്തിക്കൊണ്ട് ഉറങ്ങുന്നതാണ് സുന്നത്ത്. അത് ഏതുവരെ അതിന് ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഹദീസിൽ അബൂ മൂസ റളിയല്ലാഹു പറയുന്നു, ഇഹ്തറഖ ബൈതുൻ ബിൽ മദീനത്തി അലാ അഹ്ലിഹി മിനൽ ലൈൽ. രാത്രി ഒരു ദിവസം മദീനയിൽ ഒരു വീട് മുഴുവനും കത്തിപ്പോയി. فحدث بشأنهم النبي صلى الله عليه وسلم അതിനെ വിവരം നബിക്ക് നൽകപ്പെട്ടു. قال ان هذه النار انما هي عدو لكم. ഈ തീ നിങ്ങളുടെ ശത്രുവാണ്. فاذا نمتم فاطفئوها عنكم. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ വിളക്കുകൾ കെടുത്തണം. കാരണം ആ തീ പിന്നീട് നിലത്ത് വീണ് പടർന്നു പിടിച്ച് എല്ലാം തീ പിടിച്ച് നിങ്ങൾ മരിച്ചു പോകും, നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റുകൾ കെടുത്തേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? പണ്ഡിതന്മാര് എല്ലാ വെളിച്ചം തരുന്ന സംവിധാനവും ഇതിൽ പെടുന്നുണ്ട്. അതായത് മുൻകാലങ്ങളില് മിസ്ബാഹിനെ പോലെ തന്നെ കനാദിയിൽ ഈ തൂക്കി ഇടുന്ന വിളക്കുകളെ സംബന്ധിച്ചും അതെല്ലാം ഈ ഹദീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാര് പറയാറുണ്ട്. അപ്പോഴാണ് ഇമാം നവവി വിശദീകരിക്കുന്നത്, ഇമാം മുസ്ലിമിലെ ഒരു റിവായത്തിൽ, ലാ തത്രുകു നാറ ഫീ ബുയൂതികും ഹീന തനാമൂൻ. നിങ്ങൾ കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ നിങ്ങൾ തീ ഇങ്ങനെ കത്തിക്കൊണ്ട് ആ അവസ്ഥ നിങ്ങൾ ഉറങ്ങരുത്. ഇമാം നവവി പറയുന്നു ഇതിലെല്ലാം ഉൾപ്പെട്ടു, വിളക്കും പെട്ട് അതുപോലെ തന്നെ തീയും പെട്ട്. എന്നാൽ പള്ളികളിൽ തൂക്കിയിടുന്ന ഖനാജിയിൽ വിളക്കുകൾ ഇതിൽ പെടുന്നുണ്ടോ? അതായത് ഒരു ഗ്ലാസിന്റെ ചില്ലിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന വിളക്കുകൾ, അതും കാരണം പള്ളികളിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെ സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പൊ ജനങ്ങൾ പള്ളിയിലേക്ക് വരുന്ന തഹജ്ജുദ് നമസ്കാരം അല്ലെങ്കിൽ ഫർള് നമസ്കാരം നമസ്കരിക്കണമെങ്കിൽ വെളിച്ചം വേണം. അങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റുമോ എന്ന വിഷയമാണ് ഇമാം നവവി ചർച്ച ചെയ്യുന്നത്. ഇമാം നവവി പറയുന്നു ഫഇൻ ഖീഫ ഹരീഖു ബിസബബിഹ, അത് മുഖേന തീപിടുത്തം ഉണ്ടാവുമെന്ന് ഭയന്നാൽ നിർബന്ധമായും അത് കെടുത്തണം. അങ്ങനൊരു ഭയമില്ലെങ്കിൽ, അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ആധുനിക സംവിധാനം നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പോലെ ഒരു തീപിടുത്തം നമ്മൾ അങ്ങനെ ഭയക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും തീ കെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലൈറ്റുകൾ ബൾബ് കെടുത്തുന്നത് ഈ ഹദീസ് ഇമാം നവവിയുടെ വിശദീകരണ പ്രകാരം പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അത് കെടുത്തലാണ് ഉത്തമം. മാത്രമല്ല ആധുനിക ശാസ്ത്രപരമായ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ലൈറ്റ് കെടുത്തിട്ടാണ് ഉറങ്ങലാണ് നല്ലത്. അങ്ങനെ പല അസുഖങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന് സമാധാനം, അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ശാന്തത എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ലൈറ്റ് കെടുത്തണമെന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പോൾ ആ ശാസ്ത്രവും ഈ ഹദീസിന്റെ ആശയം നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായും ഇതെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരോഗ്യകരമായ സംഗതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇമാം നവവിന്റെ വിശദീകരണ പ്രകാരം ഇങ്ങനെ പള്ളികളിലും അതുപോലെ തന്നെ തീ പടർന്നു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളക്ക് പോലെയുള്ള തീ കെടുത്താൻ, ഉറങ്ങുന്നതിന് മുമ്പ് കെടുത്താൻ നിർദ്ദേശിച്ചത്? അതിന്റെ ഒരു കാരണം വേറൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. لأن الفويسقة تضرم على أهل البيت بيتهم. അതായത് ഫുവൈസിഖത്തായ എലി വന്നിട്ട് ഈ വിളക്കിനെ നിലത്ത് വീഴ്ത്തിക്കൊണ്ട് അങ്ങനെ തീ പടയാൻ സാധ്യതയുണ്ട് എന്ന് ഹദീസിലൂടെ വേറെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഭയമുണ്ടെങ്കിൽ, ഭയം ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വിളക്കുകൾ കെടുത്തണം. ഇമാം നവവി പറയുന്നു അങ്ങനൊരു ഭയമില്ല, സുരക്ഷിതത്വമുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ഈ നിർദ്ദേശം അഥവാ ഈ കൽപ്പന, ഈ നിർബന്ധം അവിടെ സാധ്യമാകുന്നില്ല എന്ന് ഇമാം നവവി വിശദീകരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വേറെ ഹദീസിൽ, ഖത്തുൽ ഇനാ, നിങ്ങളുടെ പാത്രം നിങ്ങൾ മൂടി വെക്കുക, നിങ്ങൾ മുറുക്കിക്കെട്ടുക. കാരണം ഒരു വർഷത്തിൽ ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മാരകമായ അസുഖം ഇറക്കും. ولا يمر بإناء ليس عليه غطاء او سقاء ليس عليه وكاء. മൂടി വെക്കപ്പെടാത്ത പാത്രമാണെങ്കിൽ ആ അസുഖം അതിലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ രോഗം ഇറങ്ങുന്നതും ഈ രോഗം ഈ പാത്രങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതികളിലേക്കും എത്തുന്നത്, ഇത് ഗൈബിയായ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശപ്രകാരം നമ്മൾ പാത്രങ്ങൾ മൂടിവെക്കുക, അതേപോലെ തന്നെ വാതിലുകൾ നമ്മൾ അടക്കുക. ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഏതായാലും പ്രിയ സഹോദരന്മാരെ, ഇനിയും സുന്നത്തായ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പല മര്യാദകളും പഠിക്കാനുണ്ട്. ഇൻഷാ അള്ളാ ഇതെല്ലാം അടുത്ത ക്ലാസ്സിലൂടെ നാം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകളും മര്യാദകളും പഠിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും അല്ലാഹു നമുക്ക് മനസ്സും ആയുസ്സും താൽപര്യവും അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والسلام عليكم ورحمه الله وبركاته. ഇവിടെ ചോദിച്ചത്, നമ്മൾ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഐറ്റമായ മാംസം നടുവിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ മാംസം നടുവിൽ നിന്ന് എടുത്തിട്ട് മാംസം കഴിക്കണമല്ലോ, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക, എന്നിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. മുഴുവൻ അടക്കാൻ പറ്റില്ല. അല്ല, അതിൽ പണ്ഡിതന്മാർ വേറൊരു സംഗതി കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ. നിങ്ങൾ തളികയുടെ മധ്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, ബറക്കത്തിന്റെ വിഷയത്തിന് പുറമെ തന്നെ നമ്മൾ കൂട്ടത്തിൽ ജമാഅത്തായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അദബ് കേടാണ്. കാരണം നടുവിൽ വെക്കപ്പെടുന്ന ഭക്ഷണമാണത്രേ മുന്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടുതൽ താല്പര്യമുള്ള ഭക്ഷണം കൂടുതൽ ജനങ്ങൾ കൈവെക്കുകയും അത് തന്നെ ആദ്യം കഴിക്കുകയും ചെയ്താൽ അതിൽ ആ ജമാഅത്തിനോട് കാണിക്കുന്ന ആ ഇത്തത്തോട് കാണിക്കുന്ന ഒരു മര്യാദക്കേടാണ്. അതുകൊണ്ട് അതും ഇസ്ലാം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ജമാഅത്തായി കഴിക്കുമ്പോൾ നടുവിൽ നിന്ന് തുടങ്ങരുതെന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല ആ നടുവിൽ നിന്നാണ് ബറക്കത്ത് സംഭവിക്കുന്നത് എന്നും ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടു. ഇല്ലല്ല, ഭക്ഷണം കഴിക്കാൻ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രീതിയുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയും ഭക്ഷണം കഴിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ രൂപങ്ങൾ ആകാൻ പാടില്ല. ഒന്നെന്താണ്? ഞാൻ പഠിച്ചു, ചെരിഞ്ഞുകൊണ്ട് കഴിക്കുക. രണ്ട്, കമഴ്ന്നുകൊണ്ട്, അതുപോലെ നിന്നുകൊണ്ട്. അത് കറാഹത്താണോ ഹറാമാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും നല്ലതല്ലല്ലോ. നബി സല്ലം വിലക്കിയതാണോ? അല്ല, ഹദീസിൽ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഹറാമാണെന്ന് പറയാൻ പറ്റൂല. ബഫെ മോഡൽ കഴിക്കുന്നത്, ഓപ്പൺ ബഫെ, നമ്മൾ പിന്നെ ഇപ്പോൾ ഈ ആധുനിക ഭക്ഷണ സമ്പ്രദായമാണ്. അപ്പൊ അങ്ങനെ കഴിക്കുന്നത്, അതിൽ എന്താണ് ഇസ്ലാമിന്റെ വിധി എന്നാണ്. അപ്പൊ അത് ഇസ്ലാമികപരമായിട്ട് ഹറാമാണ്, വിലക്കപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൽ അസ്ലു ഫി ത്വആമി ഫിൽ അശ്യാഇൽ ഇബാഹ, ഈ അസ്ലാം മനസ്സിലാക്കണം. അതായത് പൊതുവെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്തിന്റെ മേഖലയിൽ പെടാത്ത മുബാഹായ ഭക്ഷണം, ഉറക്കം പോലുള്ള വിഷയങ്ങളിൽ അതിന്റെ യഥാർത്ഥ നിയമം എന്താണ്? അസൽ എന്താണ്? അനുമോദനീയം ഹലാൽ എന്നാണ്, ഇബാഹത്താണ്. പിന്നീട് അത് നിഷിദ്ധമാണ് എന്ന് തെളിയിക്കുന്ന സഹീഹായ പ്രമാണം വേണം. അതല്ലാതെ നമുക്ക് അത് ഹറാമാണെന്ന് പറയാനുള്ള അധികാരമില്ല. കാരണം ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്താൽ കുറ്റം കിട്ടും, കുറ്റക്കാരനായി മാറി. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ അത് കൂടുതൽ യോജിച്ചതാണോ, അഫ്വലാണോ, അഫ്വലല്ലേ, നല്ലത് ഇരുന്ന് കഴിക്കലാണോ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കലാണ്, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വിരുന്നുകാരായിട്ട് ആര് വന്നു? മലക്കുകൾ വന്നു. ഫഖറബഹു ഇലൈഹിം, അതാണ് സുന്നത്ത്, ഇബ്രാഹിം നബി സുന്നത്ത്. ഭക്ഷണം വിരുന്നുകാർ വന്നു, ആ ഭക്ഷണം വിളമ്പി കൊടുത്തു മുന്നിൽ വെച്ച്. നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, അതിനേക്കാൾ നല്ലതാണിത്. എന്താ സാധാരണ ചെയ്യാറുള്ളത്? വിരുന്നുകാരെന്ന് അറിയാതെ ആദ്യം ഒരു റൂമിൽ ഇങ്ങനെ ഭക്ഷണം എടുത്തു വെക്കുക, എന്നിട്ട് വിരുന്നുകാരെ ക്ഷണിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തത് വിരുന്നുകാർ മുമ്പിൽ തന്നെ ഭക്ഷണം പിന്നെ വിളമ്പി അവയെടുത്തു വെച്ചു എന്നാണ്. അപ്പൊ ആ സുന്നത്തും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് മറ്റേ രീതി ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. വല്ലാഹു അഅലം. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാം. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ് ചോദിക്കാം. നമസ്കാരത്തിന് ശേഷം നമ്മൾ കാണാറുണ്ട് പള്ളികളിൽ, പ്രത്യേകിച്ച് ഒരു പക്ഷെ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നില്ല, പുരുഷന്മാരെ ഭാഗത്ത് പലപ്പോഴും കാണാറുണ്ട്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാം കൊടുക്കുക, അതായത് മഅ്മൂമിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കൊടുക്കുക. അതിന് യാതൊരു തെളിവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് ആ രീതി ഉപേക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. സലാം കൊടുക്കണം തീർച്ചയായും. പക്ഷെ നമസ്കാര സലാം വീട്ടിൽ വിടുന്ന അസ്തഗ്ഫിറുല്ലാഹ് ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അതിൽ ലാ അസ്റ ലഹു എന്നാണ് ഇബ്നു ബാസ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഫത്വകളിൽ രേഖപ്പെടുത്തിയത്. ഫാത്തിഹ കഴിഞ്ഞു, അതായത് ദുഹർ നമസ്കാരം നമസ്കരിച്ച് അതായത് ആ വിഷയത്തിൽ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു അഭിപ്രായമായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതായത് മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന സന്ദർഭത്തിൽ മഅ്മൂം ഓതേണ്ടതുണ്ടോ എന്നാണ് വിഷയം. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നാം ഷാഫിഈ മദ്ഹബും അങ്ങനെ തന്നെയാണ്, ഇമാം ഉറക്കെ ഓതുകയാണെങ്കിലും പതുക്കെ ഓതുകയാണെങ്കിലും മഅ്മൂം ഓതണം എന്നാണ് ഇബ്നു ബാസും ഇബ്നു ഉസൈമിനൊക്കെ അങ്ങനെ ഫത്വ കൊടുത്തിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ വീക്ഷണം, ഉറക്കെ ഓതുന്ന സന്ദർഭത്തിൽ മഅ്മൂം ഓതേണ്ട ആവശ്യമില്ല, ഫാത്തിഹ ആണെങ്കിലും ഫാത്തിഹ അല്ലെങ്കിലും. ഫാത്തിഹയാണ് നിർബന്ധം, ഓതേണ്ടതില്ല. കാരണം ഇമാം മൻകാന ലഹു ഇമാം ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ, ഇമാം ഓതുന്നുണ്ട്. മാത്രമല്ല സഹീഹായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ നിന്ന് പിറകിൽ നിന്ന് സഹാബത്തുകൾ ഓതിയപ്പോൾ നിങ്ങൾ ഓതരുത് എന്ന് വിലക്കുകയും ആ ഹദീസിന്റെ റാവിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ ഓതുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഓതുകയും ഉറക്കെ ഓതുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഓതാരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ വീക്ഷണമാണ് ഞാൻ ശരിവെക്കുന്നത്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള, ഷെയ്ഖുൽ ഇസ്ലാം ബിനു തൈമിയ, ഇമാം മാലിക്കിന്റെയും അഹമ്മദ് ബിൻ ഹംബലിന്റെയും മദ്ഹബും ഇപ്രകാരമാണ്. മാത്രമല്ല ഇതിന് കുറെ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് വഈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു, നിങ്ങൾ ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ്. ആ ശ്രദ്ധയോടെ കേൾക്കൽ ഇവിടെ ഫാത്തിഹ മഅ്മൂം ഓതിക്കഴിഞ്ഞാൽ സാധ്യമാകുകയില്ല. മാത്രമല്ല ഖുർആനിക ആയത്തുകൾ ഇമാം ഓതുന്നത് ആ ആയത്തുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും സ്വാഭാവികമായും മഅ്മൂം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആ ആയത്തുകൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തെളിവുകളും അതുപോലെ തന്നെ അബൂ ഹുറൈറയുടെ വിശദീകരണവും എല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മഅ്മൂം ഫാത്തിഹ അഥവാ ഉറക്കെ ഓതുമ്പോൾ ജഹരിയായ നമസ്കാരങ്ങളിൽ ഓതേണ്ട ആവശ്യമില്ല എന്നാണ്. ഇനി ഓതണം എന്ന് പറയുന്ന വീക്ഷണക്കാരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇവിടെ ചോദ്യം. ഓതണം, മഅ്മൂം ഓതണം എന്ന അഭിപ്രായക്കാരുടെ, അതെ തീർച്ചയായും, ലാ സലാത്ത ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഇല്ലെങ്കിൽ നമസ്കാരമില്ല എന്ന ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പ്രകാരം ഫാത്തിഹ നിർബന്ധമാണല്ലോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിച്ചു, ഇമാം ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതണോ അതല്ല വജ്ജഹത്ത് ഓതണോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം വജ്ജഹത്ത് സുന്നത്താണ്. ഫാത്തിഹ നിർബന്ധമാണ്, ഫാത്തിഹ നിർബന്ധമാണ്. അപ്പോ ഇമാമ് ഇനി ഫാത്തിഹയ്ക്ക് ശേഷം ഏതാണ് ചില ആയത്തുകൾ മാത്രമേ ഓതൂ. അതിനുള്ളിൽ ഞാൻ വജ്ജഹത്ത് ഓതിയാൽ എന്ത് നഷ്ടമാവും? ഫാത്തിഹ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഒരു വാജിബ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് സുന്നത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഇമാമ് നമസ്കാരം തൊട്ട് ആരംഭിച്ചു, അപ്പോഴാണ് മാമൂമിങ്ങൾ ഈ ഉതുകൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് വിശദമായി എല്ലാ മൂന്ന് പ്രാവശ്യം കഴുകി, അപ്പോൾ നമസ്കാരം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത്, ബുദ്ധിപരമായി നമ്മൾ ചെയ്യേണ്ടത്, അവിടെ ഉദുവിൽ മുജ്സി ആയ ഉദു സഹീഹാവുന്ന രീതി രൂപമാണ് അവിടെ, അഥവാ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം കൈ കഴുകുക, ഒരു പ്രാവശ്യം മുഖം കഴുകുക, ഒരു പ്രാവശ്യം കുപ്പിളിക്കുക, അത് ചെയ്തുകൊണ്ട് നമസ്കാരത്തിലേക്ക് വേഗം പ്രവേശിക്കുക. കാരണം ജമാഅത്ത് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരക്കാത്ത് കിട്ടണമല്ലോ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫർള് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സുന്നത്തിന് മുൻഗണന നൽകരുത്, അതാണ് ഉദ്ദേശം. അതായത് നാലക്കാത്തിന്റെ അവസാനം ഏത് നമസ്കാരമാണെങ്കിലും ഒരു റക്കാത്ത് കിട്ടിയില്ലെങ്കിൽ, അഥവാ അവസാനത്തെ റക്കാത്തിന് റുക്കുഴു കിട്ടിയില്ലെങ്കിൽ എന്താണ്, ജമാഅത്ത് കിട്ടിയിട്ടില്ല, ജമാഅത്ത് നഷ്ടപ്പെടുന്നു ചോദിച്ചാല്, ഇപ്പോൾ നിങ്ങൾ ജുമാ നിസ്കരിക്കുകയാണ്, ഉദാഹരണം പറയാണ്, ജുമാന്റെ അവസാനത്തെ റുക്കുഴു കിട്ടിയിട്ടില്ല, നിങ്ങൾ എത്ര പൂർത്തീകരിക്കേണ്ടത്? നാലാ പൂർത്തീകരിക്കേണ്ടത്. നിങ്ങൾക്ക് ജുമാ കിട്ടിയില്ല, പക്ഷേ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ആ മനുഷ്യന്റെ പ്രതിഫലം, അഥവാ അയാൾ ജുമാ ഉദ്ദേശിച്ച് ഉദോക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തുപോയി നേരം വൈകി, അപ്പൊ ആ കൂലി നഷ്ടപ്പെടുകയില്ല, ഇൻഷാല്ലാ അത് അള്ളാഹു കൊടുക്കും. പക്ഷേ ജുമാ കിട്ടിയോ, അഥവാ ജുമാ അല്ലെങ്കിൽ ജമാഅത്ത് കിട്ടിയോ, ഒരക്കാത്തെങ്കിലും കിട്ടണം എങ്കിലാണ് ജമാഅത്ത് കിട്ടുക. പക്ഷെ കൂലി വേറെ നിൽക്കും, നടത്തത്തിന് കൂലിയുണ്ട്, വിക്രിന് കൂലിയുണ്ട്, പോയിന് പള്ളി പ്രവേശത്തിന് കൂലിയുണ്ട്, അപ്പൊ അത് വേറെ വിഷയം. ജമാഅത്ത് കിട്ടിയോ ജുമാ കിട്ടിയോ അതാണ് വിഷയം. അപ്പൊ അതിനെത്ര എന്താണ്, ഒരു ഒരു റക്കാത്തെങ്കിലും കിട്ടണം, ഒരു റക്കാത്ത് കിട്ടണമെങ്കിൽ റുക്കു എങ്കിലും കിട്ടണം. ഇതിന് ഷെയ്ഖുമാർക്ക് രണ്ട് വീക്ഷണമുണ്ട്. ഇബ്നു തൈമിയ്യയുടെ വീക്ഷണപ്രകാരം വേറെ ജമാഅത്ത് ഉണ്ടെങ്കിൽ ആ ജമാഅത്തിൽ പ്രവേശിക്കാൻ, ഈ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷെ അതിന് ശരിക്ക് പ്രമാണം നമ്മൾ സഹീഹായ ഹദീസ് നോക്കുകയാണെങ്കിൽ, ജമാഅത്ത് എങ്ങനെയാണെങ്കിലും ആ ജമാഅത്തിൽ പ്രവേശിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. നിങ്ങൾ നമസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫഅലൈക്കും സകീനതി വൽ വഖാർ, നിങ്ങൾ സമാധാനത്തോടെയും ഗൗരവത്തോടെയും നിങ്ങൾ പള്ളിയിലേക്ക് പോകണം. അതായത് നിങ്ങൾ വേഗത്തിൽ സമാധാനമില്ലാതെ ബേജാറായിക്കൊണ്ട് പള്ളിയിലേക്ക്, പലരും റക്കാത്ത് കിട്ടാൻ വേണ്ടിട്ട് ആൾക്കാർ ഓടാറുണ്ട്, അതെ, മാത്രം ചെരുപ്പൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞ് ശരിക്ക് പന്തൊക്കെ പൊന്തുന്നത് മാതിരി രീതിയായിരിക്കും ചെരുപ്പുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആക്കിയിട്ട് ഒരു അലങ്കോലമാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുക. അപ്പൊ യഥാർത്ഥത്തിൽ അത് അല്ല ശരിയായ രീതി. നമ്മൾ നമസ്കാരത്തിലേക്കാണ് അള്ളാഹുവിനോട് മുനാജാത്താണെന്നൊക്കെ ഉദ്ദേശത്തോടെ നമ്മൾ പോകണം. വൈകിയാലും നമ്മൾ വൈകി പോകരുത്. ഇനി വൈകിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സുന്നത്ത് ഉപേക്ഷിക്കാൻ പാടില്ല. ഫമാ ഫാതക്കും ഫഅതിമ്മു വമാ അദ്രക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയ നമസ്കാരം നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുക. അതാണ് ഹദീസ്, നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുക. ഇമാമ അവസാനത്തെ റക്കാത്തിലാണെങ്കിൽ നിങ്ങൾ വേറെ ജമാഅത്ത് കാത്തു നിൽക്കൂ എന്ന് ഒറ്റ ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സുന്നത്ത്, ഈ ഹദീസ് നിർദ്ദേശം നമ്മൾ പാലിക്കുക. വേറൊരു ജമാഅത്തിനല്ല, മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി വീക്ഷണം അതാണ്, വേറെ ജമാഅത്ത് ഇല്ല, വേറെ ജമാഅത്തിൽ നിന്ന് സംഗതി ഇല്ല. അതാണ് പറഞ്ഞത്, അവസാനത്തെ ഇരുത്താണെങ്കിൽ ആ ഇരുത്തത്തിൽ പ്രവേശിക്കുക, നമസ്കാരം പൂർത്തീകരിക്കുക. അതെ, അതാണ് ഉത്തമം, അതാണ് പിന്നെ ഹദീസ് എന്ന നിർദ്ദേശം. ഒമാ ഫാതക്കും ഫഅതിമ്മു, അതിന് അടിസ്ഥാനമില്ല, അടിസ്ഥാനമില്ല. അല്ല, ആ കാത്തു നിൽക്കുന്നത് എന്തായി മാറി അറിയോ? ഇപ്പൊ രണ്ടാമത് ജമാഅത്തും മൂന്നാം ജമാഅത്തും ചെയ്താല് അതേ കുഴിനെ കിട്ടും എന്നുള്ള ഒരു തോന്നലായി. ഇതിന് തർക്കമുണ്ട്, ഈ ജമാഅത്ത് പാടുണ്ടോ പാടില്ലേ? ഇമാം മാലിക്കിന്റെ റിവായത്ത് പ്രകാരം അങ്ങനെ ജമാഅത്ത് ഇല്ല എന്നാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലല്ല, ഈ ജമാഅത്ത് തീരെ കിട്ടില്ല, ചില വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാം. പക്ഷെ അതല്ല, ഈ രണ്ടാം ജമാഅത്തിനൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഒരു നിത്യ സ്വഭാവം നമ്മൾ ആക്കരുത്. അതായത് ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ട സംഗതിയല്ല അത്, അതാണ് മനസ്സിലാക്കുന്നത്. ജമാഅത്ത് കിട്ടുകയില്ല, പക്ഷെ അതോടൊപ്പം തന്നെ ആ ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കാരം പൂർത്തീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അതാണ് ഇതിന് ചുരുക്കം. കാരണം വ്യത്യസ്തമായ ജമാഅത്തുകൾ അധികരിപ്പിക്കുന്നത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. മാത്രമല്ല നമ്മൾ ജനങ്ങൾ അത് കാലക്രമേണ വൈകി വരാനും അത് കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.